हरिः ॐ। मनो बुद्ध्यहंकार चित्तानि नाहम् न च श्रोत्र जिह्वे न च घ्राण नेत्रे न च व्योम भूमिर्न तेजो न वायुः चिदानन्द रूप शिवोहम् शिवोहम् न च प्राणसंज्ञो न वै पञ्चवायु न वा सप्तधातुर्न वा पञ्चकोशः न वाक्पाणिपादौ न चोपस्थपायु चिदानन्दरूप शिवोऽहं शिवोऽहं। न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभावः न धर्मो न चार्थो न कामो न मोक्षश्चिदानन्दरूप शिवोऽहं शिवोऽहं। न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञाः अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूप शिवोऽहं शिवोऽहं। न मे मृत्युशङ्का न मे जातिभेदः पिता नैव मे नैव माता च जन्म न बन्धुर्न मित्रं गुरुर्नैव शिष्यः चिदानन्दरूप शिवोऽहं शिवोऽहं। अहं निर्विकल्पो निराकाररूपो विभुर्व्याप्य सर्वत्र सर्वेन्द्रियाणाम् सदा मे समत्वं न मुक्तिर्न बन्धः चिदानन्दरूप शिवोऽहं शिवोऽहं। न मे द्वेषरागौ न मे लोभमोहौ मदो नैव मे नैव मात्सर्यभावः न धर्मो न च अर्थः न कामः न मोक्षः चिदानन्दरूप शिवोऽहं शिवोऽहं। സൂര്യൻ ഉദിക്കുമ്പോൾ രാത്രിയിൽ ഉണ്ടായിരുന്ന ഇരുട്ട്, അമാവാസ ദിവസം ഉണ്ടായിരുന്ന ഇരുട്ടും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ സ്വരൂപ ഭാസ്കരൻ ഒരിക്കൽ പ്രകാശിച്ചാൽ എല്ലാ ദൗർബല്യങ്ങളും ദുർഗുണങ്ങളും അപ്രത്യക്ഷമാവും. സകൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ എന്ന് ഭാഗവതത്തിലും ഇത് നാലാമത്തെ സ്കന്ധത്തിൽ പറയുന്നു. സകൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ. ഒരേ ഒരു പ്രാവശ്യം പ്രകാശിച്ച സൂര്യന്റെ വെളിച്ചം, ഒരേ ഒരു പ്രാവശ്യമേ അവിടെ സൂര്യൻ ഉദിക്കുന്നുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ഉദിക്കണില്ല, കാരണം അസ്തമനമേ ഇല്ല സൂര്യോദയം. സകൃദ്വിഭാതം സവിതുർ യഥാ പ്രഭ. ആ സൂര്യോദയം എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ബോധം തെളിഞ്ഞ് ജ്വലിക്കുന്നു. ഞാൻ തന്നെ ശുദ്ധ ബോധസ്വരൂപമായി പ്രകാശിക്കുന്നു. അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ അഹം ചിദാനന്ദമായി ജ്വലിക്കുന്നു. നമ്മളിൽ അഹം അഹം എന്ന് യാതൊന്ന് ഇപ്പോ സ്ഫുരിക്കുന്നുവോ അത് പരമാത്മസ്വരൂപം തന്നെയാണ്. വിവേക ചൂടാമണിയിൽ സംശയമൊന്നും വരാതിരിക്കാൻ പരമാത്മശബ്ദം തന്നെ ഉപയോഗിക്കുന്നു ആചാര്യസ്വാമികൾ. പ്രകൃതി വികൃതി ഭിന്ന ശുദ്ധബോധസ്വഭാവം സദസദിതമശേഷം ഭാസയൻ നിർവിശേഷം വിലസതി പരമാത്മാ ജാഗ്രദാദിഷു അവസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ബുദ്ധിയുടെയും അഹങ്കാരത്തിന്റെയും മനസ്സിന്റെയും എല്ലാത്തിനും സാക്ഷിയായിട്ട് സാക്ഷി ചൈതന്യമായിട്ട് യാതൊന്ന് അഹം അഹം എന്ന് സ്ഫുരിക്കുന്നുവോ അത് വിലസതി പരമാത്മാ. നീ ജീവാത്മാ എന്ന് സംശയിക്കേണ്ട, അതിനു വേണ്ടിയിട്ടാണ് വിലസതി പരമാത്മാ ജാഗ്രതാദിഷ്വസ്ഥാസു അഹം അഹം ഇതി സാക്ഷാത് സാക്ഷിരൂപേണ ബുദ്ധേ. ഇപ്പോ നമ്മൾക്ക് ഈ അഹം, നമ്മളിലെ അഹം പരമാത്മാവായിട്ട് തോന്നണില്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവനായിട്ട് തോന്നുന്നു. 15-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗം, അവിടെ മൂന്ന് വിധത്തിൽ ഭഗവാൻ പുരുഷന്മാരെ പറയുന്നു. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, പുരുഷോത്തമൻ. അഹങ്കാരപുരുഷനാണ് ക്ഷരപുരുഷൻ. അതായത് നമുക്കിപ്പോ ഞാൻ ബ്രാഹ്മണനാണ്, സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വ്യാപാരിയാണ്, ഈ അഹം ക്ഷരപുരുഷനാണ്. ഈ അഹങ്കാരം ക്ഷരപുരുഷനാണ് എന്നുവെച്ചാൽ അത് നശിക്കും. ക്ഷരം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നത്, ഇവിടെ അസ്തമിച്ചു പോകും. ദിവസവും അസ്തമിച്ചു പോകുന്നു ഉറക്കത്തിൽ. ഉറക്കത്തിൽ വല്ലതും ഉണ്ടോ? രാജാവുമില്ല, ഭിക്ഷുവുമില്ല, സ്ത്രീയുമില്ല, പുരുഷനുമില്ല. എല്ലാവരുടെ ഉറക്കവും ഒരേപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ മൈ ഇൻഡിവിജ്വാലിറ്റി ഈസ് ഗോൺ. ആ മറഞ്ഞു പോകുന്ന അഹങ്കാരം നമ്മളുടെ യഥാർത്ഥ സ്വരൂപമല്ല, ദാറ്റ് ഈസ് പ്രതിബിംബം. പ്രതിബിംബമാണ്, പ്രതിബിംബാഹങ്കാരമാണത്. പ്രതിബിംബത്തിന് കണ്ണാടിയിൽ ചളി വീണാൽ പ്രതിബിംബത്തിൽ ചളിയുള്ള പോലെ തോന്നും. കണ്ണാടിയിൽ പൊടിപടലങ്ങൾ വീണാൽ പ്രതിബിംബത്തിൽ പൊടിപടലങ്ങളുള്ള പോലെ തോന്നും. കണ്ണാടി പൊന്തിയും താണുമൊക്കെ ഇരുന്നാൽ പ്രതിബിംബമായിട്ടുള്ള മുഖം നീണ്ടിട്ടും വളഞ്ഞിട്ടും ഒക്കെ ഇരിക്കും. പക്ഷെ ഇതൊന്നും ബിംബത്തിനെ ബാധിക്കുന്നില്ല, പ്രതിബിംബത്തിന്റെ ദോഷ്യമാണ്. ഈ പ്രതിബിംബാഹങ്കാരമാണ് ക്ഷരപുരുഷൻ. അതാണ് നമ്മൾ അഹങ്കാരവൃത്തി എന്ന് പറഞ്ഞു. അഹങ്കാരവൃത്തി, ആ അഹങ്കാരവൃത്തിയെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ, അതിനെ നല്ലവണ്ണം ചകഞ്ഞു നോക്കുമ്പോൾ, ഈ അഹങ്കാരവൃത്തി എവിടെ ഉദിക്കുന്നുവോ അവിടെ അസ്തമിക്കുന്നു. അസ്തമിക്കുന്നത് അഹങ്കാരവൃത്തി അസ്തമിക്കുമ്പോൾ അവിടെ അഹം സ്ഫൂർത്തി, അത് അക്ഷരപുരുഷൻ. അഹങ്കാരം എവിടെ ഒടുങ്ങുന്നുവോ അവിടെ അഹം സ്ഫൂർത്തി. അഹം സ്ഫൂർത്തി എന്ന് വെച്ചാൽ അത് ഈ അഹങ്കാരമല്ല, വ്യക്തിത്വമല്ല. വ്യക്തിത്വം അവിടെ ഇല്ല. ഞാൻ നല്ല ആളാണ്, ചീത്ത ആളാണ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ എന്നുള്ളത് അവിടെ ഇല്ല. അത് ഉദിക്കുന്ന സ്ഥാനത്ത് അസ്തമിച്ചു. ശുദ്ധമായ പ്രജ്ഞ ബോധം അവിടെ തെളിഞ്ഞു പ്രകാശിക്കും. അത് അക്ഷരം, അത് നമ്മളുടെ ഉള്ളിൽ തെളിയുന്ന ബോധമാണ്. ഞാൻ എന്ന അനുഭവം ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ പിടിവിട്ട് വിമുക്തമായിട്ട് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായി ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരമാണ്, നാശമില്ലാത്തത്. അത് തന്നെ പൂർണ്ണമാണല്ലോ, പിന്നെ എന്തിനാ പുരുഷോത്തമൻ എന്ന് മൂന്നാമതൊന്ന് പറയണത്? മധ്യേ വാമനവാസീനം വിശ്വേദേവ ഉപാസത്തെ, ഈ അക്ഷരപുരുഷനെ തന്നെ വാമനൻ എന്ന് പറയണം. ആ വാക്കാണ് ഭാഗവതത്തിൽ ശുഖബ്രഹ്മ മഹർഷി ഉപയോഗിച്ചത്. ഭഗവാൻ വന്നപ്പോ, ചെറുതായിട്ട് വന്നപ്പോ, നമുക്കും ഭഗവാൻ ചെറുതായിട്ട് അനുഭവപ്പെടുന്നു. ചെറുതായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ? ഈ ശരീരത്തിനകത്ത് ഹൃദയസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങിയ അനുഭവമായിട്ട് ഞാൻ 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 എന്ന് സ്ഫുരിക്കുന്ന അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ അത് ചെന്ന് അസ്തമിക്കുന്ന സ്ഥാനത്ത് ശുദ്ധ പ്രജ്ഞ ബോധം, അഹംബോധം ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അത് അക്ഷരം, ഏകം അക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. രമണ മഹർഷിയോട് ആരോ എന്തോ എഴുതി തരാൻ പറഞ്ഞു. ഒന്നും എന്തോ എന്താ എഴുതാനുള്ളത് ഒന്നുമില്ല, ഒരക്ഷരമെങ്കിലും എഴുതി തരൂന്ന്. അപ്പൊ എഴുതി കൊടുത്തതാണ് ഈ ശ്ലോകം. ഏകമക്ഷരം ഹൃദി നിരന്തരം ഭാസത്തെ സ്വയം ലിഖ്യതേ കഥം. ഏകവും അദ്വയവുമായ അക്ഷരം ഹൃദയത്തിൽ നിരന്തരം പ്രകാശിക്കുന്നു, എങ്ങനെ എഴുതും എന്നാണ്. ലിഖ്യതേ കഥം. അപ്പോ അക്ഷരപുരുഷൻ നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. അപ്പോ അതിനെ നമ്മളുടെ ഹൃദയഭാഗത്തിൽ, ഹൃദയാന്തർഭാഗത്ത് തെളിഞ്ഞു വരുന്നത് കൊണ്ട് അക്ഷരം എന്ന് പേര്. അത് തന്നെ നിർവികൽപ്പ സമാധി. അക്ഷരപുരുഷനെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് തന്നെ നിർവികൽപ്പ സമാധി. ഞാൻ എന്ന അനുഭവം വികൽപ്പങ്ങളെയൊക്കെ വിട്ടിട്ട് ജ്വലിക്കുന്നു. വികൽപ്പം എന്താ? ഈ അനുഭവത്തിൽ, ഞാൻ എന്ന അനുഭവത്തിൽ ചിത്തവൃത്തികള്, വാസനകൾ ഇങ്ങനെ വന്ന് അഡൾട്രേഷൻ ഉണ്ടാക്കുന്നതാണ് വികൽപ്പം. ഞാൻ എന്ന ശുദ്ധമായ അനുഭവത്തിൽ അസൂയ, കാമം, ദേഷ്യം, ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം വന്ന് കലക്കുമ്പോൾ എനിക്ക് അസൂയ, എനിക്ക് ദേഷ്യം, എനിക്ക് കാമം, എനിക്ക് വെറുപ്പ്, എനിക്കിഷ്ടപ്പെട്ടത്, ഞാൻ ബ്രാഹ്മണൻ, ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ. ഈ അധ്യാസം, അധ്യാസം നീക്കിയാൽ അതിലുള്ള ഞാൻ എന്നുള്ളത് ശുദ്ധം. ആ ഞാൻ ശുദ്ധമായി അതുമാത്രമായി പ്രകാശിക്കുമ്പോൾ നിർവികൽപ്പം, പ്രത്യയാന്തര വിമിശ്രണമില്ലാത്തത് എന്നാണ്. മറ്റു പ്രത്യയങ്ങൾ വന്ന് കലക്കാതെ ഈ അഹം പ്രത്യയം ശുദ്ധ പ്രജ്ഞയായിട്ട് ജ്വലിക്കുന്നു. നിർവികൽപ്പക സമാധിനാസ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം ന അന്യഥ ചലതയാ മനോഗതേഹേ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. മറ്റു പ്രത്യയങ്ങൾ വന്ന് ഈ ഞാൻ എന്നുള്ള അനുഭവത്തിൽ കലങ്ങിയാൽ വികൽപ്പമുണ്ടാവും. മറ്റു പ്രത്യയങ്ങൾ ഒന്നും തന്നെ വന്ന് കലങ്ങാതെ ഞാൻ എന്നുള്ള അനുഭവം ശുദ്ധമായി ജ്വലിക്കുകയാണെങ്കിൽ നിർവികൽപ്പം, അവിടെ അക്ഷരജ്ഞാനം. അത് തന്നെ ആ അക്ഷരപുരുഷനെ അറിഞ്ഞാലും പിന്നീടും വാസന ഉണ്ടാവുന്നു, പിന്നെയും വ്യവഹാരമണ്ഡലത്തിലേക്ക് പൊന്തി വരുമോ അഹങ്കാരമുണ്ടാകും. ജ്ഞാതേ വസ്തുനി അപി ബലവതി വാസന അനാതിരേഷ കർത്ത ഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാരഹേതു. ഇത് അറിഞ്ഞിട്ട് പിന്നെയും ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്ന് വീണ്ടും തോന്നിയേക്കാം ഈ സമാധിസ്ഥിതി വിട്ടു ഉണരുമ്പോഴും. അപ്പൊ എന്താ, വ്യവഹാരമണ്ഡലത്തിലും പതുക്കെ ഈ അനുഭവത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നു. എന്നുവെച്ചാൽ അവിടെ ഈ അഹം പൊന്തി വരുന്ന അഹത്തിനെ ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിത്തുടങ്ങുക. അതാണ് മഹാബലി വാമനന് മൂന്നടി മണ്ണ് കൊടുക്കൽ. എന്തിനെയൊക്കെ വിഴുങ്ങും? മൂന്നടി വിഴുങ്ങും. എന്താ? ജാഗ്രത അവസ്ഥയെ വിഴുങ്ങും, സ്വപ്നാവസ്ഥയെ വിഴുങ്ങും. ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും നമ്മളുടെ സ്വത്തുക്കളാണ്. ഇറ്റ് ഈസ് ഓൾ മൈൻ, എന്റെയാണ്. എന്റെ ആയിട്ടുള്ള സ്വത്തുക്കളെയൊക്കെ ഈ അക്ഷരപുരുഷനായ വാമനന് കൊടുക്കും. അക്ഷരപുരുഷനായ വാമനന് കൊടുക്കുമ്പോൾ വാമനൻ അത് പോരാ, മൂന്നാമത്തതും വേണം. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പോരാ, കാരണശരീരവും വേണം. കാരണശരീരം എന്താ? അഹങ്കാരം ഒളിഞ്ഞു കിടക്കുന്നത് അവിടെയാണ്. ഈ കൊടുക്കണവൻ അവനെ കൊടുക്കണം. തന്നെയും അർപ്പിക്കണം. കാരണം ഈ കൊടുത്ത സ്ഥൂല ശരീരം ജാഗ്രതും സ്വപ്നവും ഒന്നും എന്റെയല്ല. ഈ കൊടുക്കണവൻ സുഷുപ്തിയിൽ ചെന്ന് മറഞ്ഞു പോകുന്നു, അതും കൂടെ അർപ്പിച്ചു കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ജാഗ്രതും സ്വപ്നവും ഒരുവിധം ശുദ്ധമായാലും ഈ സുഷുപ്തിയിൽ അടിഞ്ഞുകിടക്കുന്ന വാസനകൾ, ആ വാസനകൾ ഒന്നൊന്നൊന്നായി പൊന്തി വന്ന് ഈ വാമനൻ അക്ഷരപുരുഷനിൽ ഇല്ലാതായിട്ട് തീരുന്നു. പരിപൂർണമായി കാരണശരീരത്തിനെയും ഈ അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളഞ്ഞാൽ, അക്ഷരപുരുഷൻ വിഴുങ്ങിക്കളയാണെങ്കിൽ എന്ന് വെച്ചാൽ ആ വാസനകളൊക്കെ പൊന്തി വന്ന് ബോധമണ്ഡലത്തിലേക്ക് പൊന്തി വന്ന് ഇല്ലാതായി, ആ ഇരുട്ട് മറയുമ്പോ ഈ വാമനൻ തന്നെ ത്രിവിക്രമനായിട്ട് മാറും. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ മുഴുവൻ, നമ്മളുടെ അനുഭവമണ്ഡലത്തിനെ മുഴുവൻ വിഴുങ്ങും. അതാണ് സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവത ശ്രുതിമത് ലോകേ സർവം ആവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവജിതം അസക്തം സർവപൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച ബഹിരന്തശ്ശ ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത്തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. എല്ലാ ശിരസും ആ ഭഗവാന്റെ ശിരസ്, എല്ലാ ശരീരവും ആ ഭഗവാന്റെ ശരീരം, എല്ലാ കൈകാലുകളും അവന്റെ, എല്ലാ ചെവികളും അവന്റെ. എന്ന് വെച്ചാൽ സർവാത്മാവായി സർവം ഖലു ഇതം ബ്രഹ്മ എന്ന അനുഭവം. തദ്വാമനം രൂപം അവർദ്ധാദാത്ഭുതം ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം. മൂന്ന് വിശ്വത്തിനെയും വിഴുങ്ങി എന്നാണ്. അതാണ് അക്ഷരപുരുഷജ്ഞാനം. അക്ഷരപുരുഷൻ ത്രിവിക്രമനായിട്ട് മാറുന്നു, അപ്പൊ പുരുഷോത്തമൻ ആയി, അപ്പൊ ഉത്തമ പുരുഷനായി. എന്നുവെച്ചാൽ അവിടെ അഹങ്കാരം നിശേഷം അസ്തമിക്കുന്നു, ജാഗ്രത അവസ്ഥയിൽ സമാധി, അതിനെ സഹജ നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. വ്യവഹാരമണ്ഡലത്തിലും എല്ലാം ഭഗവത് സ്വരൂപം. അപ്പോ ധ്യാനവേളയിലോ ഉള്ളിൽ വിചാരം ചെയ്യുന്ന വേളയിലോ ഉള്ള ഒരു അനുഭവമല്ല, വ്യവഹാരമണ്ഡലത്തിൽ എല്ലാവരുമായി വ്യവഹരിക്കുന്ന സമയത്തും ഒരിക്കലും വിട്ടുപോവാത്ത ഭഗവത് അനുഭവം. താൻ കാണുന്നതും കേൾക്കുന്നതും സ്മരിക്കുന്നതും സങ്കൽപ്പിക്കുന്നതും ഒക്കെ തന്നെ ആ ബോധസമുദ്രത്തിൽ ഉണ്ടാവുന്ന അലകളാണ്. അലകളൊക്കെ തന്നെ വെള്ളമാണ്, സമുദ്രവും വെള്ളമാണ് എന്നുള്ള പോലെ സർവവും ആ ഭഗവാനാണ്, ഭഗവാനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള നിത്യനിരന്തരാനുഭവം. ആ നിത്യനിരന്തരാനുഭവമാണ് ജീവൻ മുക്തി. അവിടെ ഈ അഹങ്കാരം നിശേഷ അസ്തമിച്ചു പോകുന്നു, വ്യക്തിത്വം നിശേഷം അസ്തമിച്ചു പോകുന്നു. പുരുഷോത്തമൻ. അപ്പോ എല്ലാം എവിടെ വളർന്നു? നമ്മളിൽ തന്നെ വളർന്നു. സകല അനുഭവങ്ങളും നമ്മളിൽ തന്നെ വളർന്നു. അതിന്റെ ബീജം എവിടെ? ബീജം ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ഇൻ യു. എല്ലാവരിലും അതിന്റെ വിത്ത് ഉണ്ട്. ഞാൻ എന്നീ രീതിയിൽ യാതൊന്നു സ്ഫുരിക്കുന്നുവോ അതാണ് സെന്റർ അനുഭവിക്കാൻ. ഈശ്വരനെ കണ്ടെത്തണമെങ്കിൽ എന്നിൽ തന്നെ കണ്ടെത്തണം. ഒരു വെസ്റ്റേൺ ഫിലോസഫർ സ്വാമി രാമതീർത്ഥനോട് പറഞ്ഞു, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഗോഡ് ഇൻ വൺ സെൽഫ്. രാമതീർത്ഥ സ്വാമി പറഞ്ഞു, ട്രൂ, ബട്ട് യു കനോട്ട് ഫൈൻഡ് ഹിം എനിവെയർ എൽസ്. ഈശ്വരനെ തന്നിൽ കണ്ടെത്താൻ വളരെ വിഷമമാണ്. അതെ, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേറെ ഒരിടത്തും അദ്ദേഹത്തിനെ കണ്ടെത്താൻ പറ്റില്ല. എവിടെയൊക്കെ പോയാലും അവസാനം എല്ലാ അനുഭവങ്ങളും എവിടെയാണ് ഏർപ്പെടുന്നത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മനസ്സ് പൊന്തി വന്നിട്ടാണ് ശരീരമുണ്ട് എന്നുള്ളത് പോലും അറിയണത്. എന്നിട്ട് വേണ്ടേ വിശ്വമോ നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള ആളുകളോ ഒക്കെ? ആദ്യത്തെ അനുഭവം എന്താ? ഞാനുണ്ട്, അതിൽ മാത്രം എനിക്ക് സംശയമില്ല. ആ ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിൽ മനസ്സ് പൊന്തി വരുന്നു. മനസ്സ് പൊന്തി വന്ന് കണ്ണിലൂടെ കാഴ്ചയായിട്ടും ചെവിയിലൂടെ ശബ്ദമായിട്ടും മൂക്കിലൂടെ മണമായിട്ടും നാവിലൂടെ രുചിയായിട്ടും തൊക്കിലൂടെ സ്പർശമായിട്ടും പെരുകി കാണുന്നതാണ് പ്രപഞ്ചം. അതിലല്ലേ നമ്മൾ ഇനിയിപ്പോ വല്ലതുമൊക്കെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എല്ലാ അനുഭവത്തിന്റെയും സെന്റർ എന്താണ്? അഹം. അപ്പൊ പരമാത്മാവിനെ എവിടെ തെറിയും? അഹത്തിൽ തന്നെ തെറിയണം. കാരണം ഈശ്വരൻ അനുഭവമാണെങ്കിൽ ആ അനുഭവത്തിന് ഒരു സ്വരൂപമേ ഉള്ളൂ, ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് എന്ന ഒരേ ഒരു സ്വരൂപം, കേവലാനുഭവം എന്നാണ്. ദ്വൈതാനുഭവമല്ല, കേവലാനുഭവം. കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, പൂർണ്ണം. ആ കേവലാനുഭവം നമ്മളിൽ നമ്മൾ കണ്ടെത്തണം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ പൊരുൾ തന്നെ.